2020 നവംബർ 22 ഞായർ, വാരാന്ത്യ കൗമുദി 3-ാം പേജിൽ നിന്ന് ഒരു ഡോക്ടറുടെ ലോകയാത്രകൾ. ഫീച്ചർ തയ്യാറാക്കിയത് വിജയ് CH. യാത്രകൾ വിനോദത്തിന് മാത്രമല്ല വിജ്ഞാനത്തിനും കൂടിയാണെന്ന ചിന്താധാര കേരളത്തിൽ വേരോടിയത് ജ്ഞാനപീഠ ജേതാവ് SK പൊറ്റക്കാടിന്റെ പാതിര സൂര്യന്റെ നാട്ടിൽ എന്ന യാത്രാവിവരണ ഗ്രന്ഥം പുറത്തിറങ്ങിയതിന് ശേഷമാണ്. ഭൂമിയുടെ വടക്ക് ജനവാസമുള്ള അവസാനത്തെ രാജ്യമായ ഫിൻലൻഡിലെ അദ്ദേഹത്തിന്റെ യാത്രാനുഭവങ്ങളാണ് മലയാളികളെ വിജ്ഞാനം തേടിയുള്ള ലോകസഞ്ചാരങ്ങൾക്ക് പരക്കെ പ്രോത്സാഹിപ്പിച്ചത്. 30-ലേറെ വിദേശ രാജ്യങ്ങളിലേക്ക് താൻ യാത്ര പോയത് വിനോദത്തിലേറെ വിജ്ഞാനം തേടിയായിരുന്നെന്ന് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹരികൃഷ്ണൻ വെളിപ്പെടുത്തുമ്പോൾ അദ്ദേഹം പൊറ്റക്കാടിന്റെ പ്രതിരൂപമായി മാറുകയാണ്. യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഏഷ്യയിലും ആഫ്രിക്കയിലും ഡോക്ടർ ഹരികൃഷ്ണൻ നടത്തിയ ഓരോ യാത്രയും ഓരോ ചരിത്ര ശാസ്ത്രീയ ഗവേഷണമായിരുന്നെന്ന് വിശേഷിപ്പിക്കുന്നതാണ് കൂടുതൽ ശരി. ഹരികൃഷ്ണൻ യാത്രകളെക്കുറിച്ച് പറയുന്നു. വിശ്വസാഹിത്യകാരനെ തേടി. ഇംഗ്ലണ്ടിൽ ഏറ്റവും മികച്ച ആംഗ്ലോ അമേരിക്കൻ കവിയായി അറിയപ്പെടുന്ന TS എലിയറ്റിന്റെ വേരുകൾ തേടിയാണ് തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് കോക്കർ ഗ്രാമത്തിൽ പോയത്. ലണ്ടനിലെ പ്രശസ്ത വാരികയായിരുന്ന ന്യൂ ഇംഗ്ലീഷ് വീക്കിലി 1940 പ്രസിദ്ധീകരിച്ച എലിയറ്റിന്റെ 2-ാമത്തെ കവിതയുടെ പേര് തന്നെ ഈസ്റ്റ് കോക്കർ എന്നാണ്. 17-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ അമേരിക്കയിലേക്ക് കുടിയേറുന്നതുവരെയുള്ള എലിയറ്റ് കുടുംബ ചരിത്രം തീക്ഷ്ണമായി സ്വാധീനിച്ച കോക്കർ കാവ്യത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയ സെന്റ് മൈക്കിൾസ് ചർച്ചിലാണ് എലിയറ്റിന്റെ ശവകുടീരമുള്ളത്. 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിനെ നടുക്കിയ പ്ലേഗ് ബാധയിൽ മരണമടഞ്ഞവരുടെ ദുരുദൂരപ്പാകിയ സ്മാരകശിലകൾക്കിടയിലൂടെ നടന്ന് ആ മനോഹരമായ ക്രിസ്തീയ ദേവാലയത്തിൽ ഞാൻ പ്രവേശിച്ചത് മഹാകവി അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടം ഒരു നോക്ക് കാണുവാനായിരുന്നു. വെള്ളക്കാരന്റെ മുതുമുത്തച്ഛൻ കറുത്തവനോ? തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ സോമർസെറ്റ് കൌണ്ടിയിലുള്ള ചെഡ്ഡാർ ഗ്രാമത്തിൽ നിന്ന് ലഭിച്ച ബ്രിട്ടനിലെ ഏറ്റവും പുരാതനമായ മാനവ അസ്ഥികൂടം പരിശോധിച്ച് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആദിമ വെള്ളക്കാരന്റെ മുഖം പുനർനിർമ്മിച്ചപ്പോൾ അദ്ദേഹത്തിന് കറുത്ത തൊലിയും കറുത്ത ചുരുണ്ടമുടിയും ഉരുക്കിയ സ്വർണം പോലുള്ള ശരീരവർണ്ണത്തിലും ബ്ലോണ്ട് കോലൻ തലമുടിയിലും അഭിമാനം കൊള്ളുന്നവർ തങ്ങളുടെ കാരണവർ ഇത്തരക്കാരനാകുമെന്ന് ഒരിക്കലും കരുതി കാണില്ല. ലോക പ്രശസ്തമായ ചെഡ്ഡാർ ചീസിന്റെ ഉറവിട ഗ്രാമം പ്രകൃതി ഭംഗിയോടും അതിന്റെ അമ്പരിപ്പിക്കുന്ന എല്ലാ നിഗൂഢതകളോടും കൂടി ഞങ്ങൾ അവിടെ കണ്ടു. 10,000 വർഷം പഴക്കമുള്ള ചെഡ്ഡാർ മനുഷ്യന്റെ പൂർണ്ണരൂപത്തിലുള്ള അസ്ഥികൂടം കണ്ടെത്തിയ ഗഫ്സ് ഗുഹയൊന്ന് കാണാൻ എന്നെപ്പോലെ തന്നെ പത്നി ഡോക്ടർ വല്ലികയ്ക്കും പുത്രിമാരായ ആരതി കൃഷ്ണയ്ക്കും അനന്യകൃഷ്ണയ്ക്കും വലിയ ആവേശമായിരുന്നു. 1903 കണ്ടെത്തിയ പുരാതന മനുഷ്യന്റെ അവശിഷ്ടം ജനിതക പരിശോധനകൾക്കായി പിന്നീട് ഗുഹയിൽ നിന്ന് ലണ്ടനിലേക്ക് കൊണ്ടുപോയെങ്കിലും സന്ദർശകരുടെ ആകാംക്ഷ മാനിച്ചുകൊണ്ട് ഒരു മാതൃകാ അസ്ഥി പഞ്ചരം യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അർമേനിയയിലെ ഭൂഗർഭ തടവരയിൽ കരിങ്കടലിനടുത്തുള്ള അർമേനിയയിലെ ഖോർവിരാപ് എന്ന പുരാതന മോണസ്ട്രിയിലെ കാരാഗ്രഹ ഇരുട്ടറയിലേക്കാണ് പുറജാതീയത ഉപേക്ഷിച്ച് പുതിയതായി എത്തിയ ക്രിസ്തുമതം സ്വീകരിച്ച അപരാധത്തിനായി ഗ്രിഗർ ലൂസ ഓറിച്ചിനെ ട്രിഡേറ്റ്സ് 3-ാം രാജാവ് എറിഞ്ഞത്. നിഷ്ഠൂരമായ പീഡനമുറകൾക്ക് കുപ്രസിദ്ധി നേടിയ ഈ തടവ് കുഴിയിലേക്ക് എറിയപ്പെട്ടവർ തിരിച്ചെത്തുക പതിവല്ല. ചീഞ്ഞളിഞ്ഞ മനുഷ്യമാംസത്തിന്റെ ദുർഗന്ധവും പാമ്പുകളും മറ്റ് ക്ഷുദ്രജീവികളുമാണ് അവിടെ. അർമേനിയയെ ലോകത്തെ പ്രഥമ ക്രിസ്തുമത രാജ്യമാക്കി മാറ്റിയ സെന്റ് ഗ്രിഗർ ദി ഇല്യൂമിനേറ്റർ 13 വർഷം കഴിച്ചുകൂട്ടിയ ആ ഭയവിഹ്വലമായ ഗർത്തത്തിലേക്ക് 27 പടികളുള്ള ഇരുമ്പ് കോണി വഴി ഞാനും ഒന്ന് ഇറങ്ങി നോക്കി. ഖോർവിരാപ്പിൽ നിന്ന് കയറി വന്ന് ഞാൻ നോക്കി നിന്നത് തൊട്ടടുത്ത് കിടക്കുന്ന അരാരത്ത് പർവ്വതമാണ്. 17,000 അടിയോളം ഉയരമുള്ള ഈ ഹിമമലയുടെ അത്യാകർഷകമായ ദൃശ്യം തടവ് കുഴി അടിച്ചേൽപ്പിച്ച തിക്തചിന്തകളിൽ നിന്ന് എനിക്ക് അല്പം മോചനം നൽകി. നൈൽ നദിയിലെ അപായം. ഏറ്റവും കൂടുതൽ ശാസ്ത്ര പുരോഗതി കൈവരിച്ച അമേരിക്കയിൽ ആധുനിക സൌകര്യങ്ങളും പരിഷ്കാരങ്ങളും പാടെ ഉപേക്ഷിച്ച് സ്വൈര്യജീവിതം നയിക്കുന്നൊരു മനുഷ്യ സമൂഹം ഉണ്ടെന്നറിഞ്ഞപ്പോഴാണ് പെൻസിൽവേനിയയിലെ ലങ്കാസ്റ്റർ കൌണ്ടിയിലുള്ള ആമിഷ് ഗ്രാമത്തിലേക്ക് പോയത്. അരുവികളും തടിപ്പാലങ്ങളും കുതിരവണ്ടികളും ഗോതമ്പിന്റെയും ചോളത്തിന്റെയും കൃഷിപ്പാടങ്ങളുമാണ് അവിടെ. നൈൽ നദിയിലെ യൂറോളജി ജിജ്ഞാസ. പിരമിഡുകളും സ്ഫിങ്സും ഈജിപ്തിലെ ഉജ്ജ്വലമായ ദൃശ്യവിഷയങ്ങളായിരുന്നുവെങ്കിലും നൈൽ നദിയിലെ പാരസൈറ്റിക് വിരകളെക്കുറിച്ചും അവ പരത്തുന്ന മാരക രോഗത്തെക്കുറിച്ചുമായിരുന്നു ഒരു യൂറോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത്. നൈലിൽ കാലെടുത്ത് വെക്കുന്ന ഏതൊരാളും ഈ അപകടകാരിയായ വിരയുടെ ഇരയാണ്. ഈ കൃമി ശരീരത്തിൽ പ്രവേശിച്ചാൽ മൂത്രാശയ അർബുദമാണ് ഫലം. ക്രൂഗർ മഹാരണ്യത്തിൽ വടക്ക് കിഴക്കൻ ദക്ഷിണാഫ്രിക്കയിൽ ഏകദേശം 20,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന കാനനത്തിലാണ് ലോകത്തെ ഏറ്റവും വലിയതും ഭാരമേറിയതും പൊക്കമുള്ളതും വേഗതയേറിയതുമായ അപൂർവ മൃഗങ്ങളുള്ളത്. ജംഗിൾ സഫാരിക്കിടയിൽ കണ്ടുമുട്ടുന്ന ഭൂമിയിലെ ഏറ്റവും ഭാരമേറിയ മൃഗമായ ആഫ്രിക്കൻ ആന മുതൽ വിസ്മയരൂപിയായ പടുകൂറ്റൻ വെള്ളക്കാണ്ടാമൃഗം വരെയുള്ളവ യാത്രികർക്ക് തരുന്ന ധാരണ ഒന്നുമാത്രം. ഇരുണ്ട ഭൂഖണ്ഡമായ ആഫ്രിക്ക തന്നെയാണ് ആദിമ മനുഷ്യന്റെ കളിത്തൊട്ടിൽ. കാടിനോട് അത്രയടുത്ത് ഇടപഴകി പരിചയമില്ലാത്ത ഞാൻ കുടുംബസമേതം ഒരു ഒറ്റയാന്റെയും ഒരു സിംഹത്തിന്റെയും ഇടയിൽപ്പെട്ട് ശ്വാസം നിലച്ചുപോയ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ ഇപ്പോഴും എന്റെ കൈകാലുകൾ വിറയ്ക്കുന്നു. നിലയ്ക്കാത്ത തലയോടുകൾ. മനുഷ്യന്റെ ക്രൂരത അറിയാൻ കംബോഡിയ വരെ പോകേണ്ടതില്ലെങ്കിലും ഒരു മനുഷ്യന് എത്രത്തോളം ക്രൂരനാകാൻ കഴിയുമെന്ന് നേരിൽ കാണണമെങ്കിൽ അവിടെ തന്നെ പോകണം. ഗ്രാമങ്ങളിൽ പോയി കൃഷി ചെയ്യാൻ വൈമനസ്യം കാണിച്ച കുറ്റത്തിന് പോൾപോട്ട് എന്ന ഭരണാധിപൻ 1976 മുതൽ 79 വരെയുള്ള ചുരുങ്ങിയ കാലത്ത് കൊന്നുകൂട്ടിയത് 20 ലക്ഷത്തിൽ പരം സാധാരണ മനുഷ്യരെയാണ്. വെടിയുണ്ടകൾ തീർന്നപ്പോൾ അവിടെ സുലഭമായി ലഭിക്കുന്ന കൂർത്ത മുള്ളുകളുള്ള പനമടലുകൾ ഉപയോഗിച്ച് കഴുത്ത് ഈർന്നു മുറിച്ചു. കുട്ടികളെ കാലിൽ തൂക്കി മരത്തിൽ അടിച്ച് തല തകർത്തുകൊന്നു. ചീഞ്ഞളിഞ്ഞ ശവശരീരങ്ങൾ തോന്നിയിടത്തൊക്കെ കുഴിച്ചിട്ടു. എന്താവശ്യത്തിന് നിലം കുത്തിയാലും തലയോടുകൾ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. പോൾപോട്ടിന്റെ ക്രൂരതയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു, വിയറ്റ്നാമിലെ കുജി തുരങ്കത്തിൽ. വിയറ്റ്നാമിലെ കുജി തുരങ്കത്തിൽ 20 വർഷം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ വൻ ശക്തിയായ അമേരിക്കയെ ഉത്തര വിയറ്റ്നാം പോരാളികൾ പരാജയപ്പെടുത്തിയത് കുജി തുരങ്കം കേന്ദ്രീകരിച്ച് നടത്തിയ ഗറില്ല മുറയിലുള്ള പോരാട്ടമായിരുന്നു. കുജി ജില്ലയുടെ ഭൂഗർഭമൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന ടണലുകളുടെ ബൃഹത് ശൃംഖലയാണിത്. 60,000 അമേരിക്കൻ സൈനികരുടെ ജീവൻ കവർന്നത് ഇവിടെ ഒളിച്ചിരുന്നുകൊണ്ട് അവർ നടത്തിയ മിന്നൽ പോരാട്ടങ്ങളായിരുന്നു. ദക്ഷിണ വിയറ്റ്നാമിനെ പിന്തുണയ്ക്കാനെത്തിയ അമേരിക്ക ലക്ഷ്യം കാണാതെ പിൻവാങ്ങുകയാണ് ഉണ്ടായത്. ഓസ്ട്രേലിയയിലെ പെൻഗിനും ചൈനയിലെ വൻമതിലും. ഓസ്ട്രേലിയയിൽ പോകുന്നെങ്കിൽ മെൽബൺ നഗരത്തിനടുത്തുള്ള പെൻഗ്വിനുകൾ കൂട്ടം കൂട്ടമായി അന്നത്തെ കടൽവാസം അവസാനിപ്പിച്ച് കരക്കണയുന്ന ദൃശ്യം ഒരു സഞ്ചാരിക്കും മറക്കാനാവില്ല. സന്ധ്യയിൽ കുണുങ്ങിക്കുണുങ്ങിയുള്ള ആ കരയേറ്റം അത്രമേൽ ഹൃദയം കീഴടക്കും. മനസ്സിന് കുളിരുകോരുന്ന മറ്റൊരു കാഴ്ചയാണ് 21,196 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ചൈനയിലെ വൻമതിൽ. മനുഷ്യനിർമ്മിതമായ മഹാത്ഭുതങ്ങളിലൊന്ന്.